السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. أما بعد، وما نرى سهودر على سهرتك له. ദുറൂസുൻ ഫി ഫിഖ്ഹ് സിയാം എന്ന വിഷയത്തിലെ പഠന പരമ്പരയിലെ 14-ാമത്തെ ഭാഗമാണ് ഇന്ന്. കഴിഞ്ഞ അവസാനത്തെ ദർസിൽ നമ്മൾ കഫാറത്തുമായി ബന്ധപ്പെട്ട ചില മസ്അലകളായിരുന്നു സംസാരിച്ചു വന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു ദർസിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അൽ-അദാറുൽ മുബീഹ ലിൽ ഫിത്ർ, അഥവാ നോമ്പ് ഉപേക്ഷിക്കാൻ ഉള്ള ഇളവുകൾ, അല്ലെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ളവർ എന്ന ഒരു വിഷയമാണ് ഇൻഷാല്ലാ. അഥവാ നോമ്പ് ഒഴിവാക്കാൻ ഉള്ള ഇളവുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അങ്ങനെ ആ ഇളവുകളാൽ നോമ്പ് ഒഴിവാക്കിയ ഉപേക്ഷിച്ച ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ട നോമ്പിന് പകരമായി പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ ഉൾക്കൊള്ളുന്ന മസ്അലകൾ. ഇവിടെ സഹോദരന്മാരെ, നമുക്കറിയാവുന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റേത് ഇബാദത്തുകളും നിർബന്ധമാക്കിയതിന് കൂടെ അവർക്ക്, അല്ലെങ്കിൽ ആ ഇബാദത്തുകളിൽ പല ഇളവുകളും നൽകിയതായും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമസ്കാരത്തിലും അതുപോലെ തന്നെ മറ്റേ ഇബാദത്തിലൊക്കെ പോലെ. ഇപ്പം നമസ്കാരത്തിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് ഖസ്ർ അനുവദിച്ചു കൊടുത്തു, അതൊരിളവാണ്. അതുപോലെ തന്നെ ജംഉ, രണ്ട് നേരത്തെ നമസ്കാരം ഒരു സമയത്ത് നമസ്കരിക്കാനുള്ള ഇളവ് നൽകി. അതുപോലെ തന്നെ നിൽക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് നമസ്കരിക്കാൻ ഇളവ് നൽകി. അങ്ങനെ ഒരുപാട് ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഇബാദത്തുകളും നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നോമ്പിൻ്റെ കാര്യവും. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ, അവൻ്റെ അടിമകളോടുള്ള അതിയായ റഹ്മത്തിൻ്റെ കാര്യമാണ്. അവൻ്റെ റഹ്മത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ തന്നെ നോമ്പിൻ്റെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി അവതരിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തുകളുടെ അവസാനത്തിൽ പറയുന്നുണ്ട്, യുറീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുറീദു ബികുമുൽ ഉസ്ര. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. നോമ്പിൻ്റെ ആയത്തിൻ്റെ കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നോമ്പിൻ്റെ വിഷയത്തിലും നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയതോടൊപ്പം തന്നെ പല ഇളവുകളും അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല നിയമങ്ങളാക്കി അറിയിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ, അവർക്ക് സാധിക്കാത്ത കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് കൽപ്പിച്ചിട്ടില്ല. നോമ്പ് അത് മറ്റുള്ള ഇബാദത്തിലൊക്കെ അങ്ങനെ തന്നെ. നോമ്പിൻ്റെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നോക്കൂ, ഫമൻ ഷഹിദ മിൻകും മുഷഹറ ഫലിയസും, ആ മാസത്തിൽ ആരോഗ്യത്തോടെ നാട്ടിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. ഫവോമൻ ഖാന മരീദൻ ഔ അലാ സഫർ, ഇനി അവരിൽ ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അവർ ആ ദിവസത്തിന് പകരമായി മറ്റൊരു ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ച് നോറ്റ് വീട്ടേണ്ടതാണ്. അപ്പോൾ നോക്കൂ, രോഗിക്കും യാത്രക്കാരനും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നോമ്പിൻ്റെ വിഷയത്തിൽ ചില ഇളവുകൾ നൽകുകയാണ്. രോഗിക്കും യാത്രക്കാരനും നോമ്പ് നിർബന്ധമില്ല, അവർക്ക് അതിന് പകരമായി റമളാൻ കഴിഞ്ഞാൽ മറ്റൊരു ദിവസങ്ങളിൽ നോറ്റ് വീട്ടാവുന്നതാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിയായ മഹത്തായ റഹ്മത്താണ് ഇതിലൂടെ ബോധ്യപ്പെടുന്നത്, അവൻ്റെ അടിമകളോടുള്ള കാരുണ്യമാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. രോഗാവസ്ഥ എന്നുള്ളത് തന്നെ പ്രയാസത്തിൻ്റെ അവസ്ഥയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മേൽ നോമ്പ് നിർബന്ധമാക്കിയില്ല, ഇളവ് നൽകി. അതുപോലെ തന്നെ യാത്ര എന്നുള്ളത് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, സഫറു ഖിതാഅത്തു മിനല്ലാദാബ്, യാത്ര എന്നുള്ളത് അദാബിൻ്റെ ഒരു ഭാഗമാണ്, അഥവാ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സംഗതിയാണ് യാത്ര എന്നുള്ളത്. മനുഷ്യൻക്ക് വേണ്ട രൂപത്തിൽ ഭക്ഷണം കഴിക്കാനും വേണ്ട രൂപത്തിൽ ഉറങ്ങാനൊന്നും കഴിയാത്ത രീതിയിലുള്ള പ്രയാസവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് യാത്ര എന്നുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അയാളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയില്ല, അയാൾക്ക് ഇളവ് നൽകുക. പകരം മറ്റൊരു ദിവസം റമളാനിന്റെ പകലിൽ യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം, ഉപേക്ഷിക്കാം. പകരം മറ്റൊരു ദിവസത്തിൽ നോറ്റു വീട്ടേണ്ടതാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നോമ്പിന്റെ ഷർത്തുകൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു നോമ്പ് ആരുടെ മേലൊക്കെയാണ് നിർബന്ധം. ചില ആളുകൾ ചില ഷർത്തുകൾ നിബന്ധനകൾ പൂർത്തി ഒത്തുവന്നവരുടെ മേലാണ് നോമ്പ് നിർബന്ധമാകുന്നത്. അവരല്ലാത്തവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയില്ല. ആരൊക്കെയാണ് ബാലിഗ്, പ്രായപൂർത്തി എത്തിയവരുടെ മേൽ മാത്രമേ നോമ്പ് നിർബന്ധമുള്ളൂ. കുട്ടികളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പ് അവർക്ക് നിർബന്ധമാക്കിയില്ല. അത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അതുപോലെ തന്നെ അഖലില്ലാത്ത ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധം ഒരു ഭാഗത്തും അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ കഴിവില്ലാത്ത ആരോഗ്യശേഷിയും കഴിവും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഇബാദത്തുകൾ പോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുസാഫിർ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ മറ്റു തടസ്സങ്ങളിൽ നിന്നൊക്കെ ഒഴിവായ വ്യക്തി. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പല പല ഇളവുകളും നോമ്പിന്റെ വിഷയത്തിൽ നിയമമാക്കിയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അവൻ്റെ അടിമകളോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതാണ് നമുക്ക് അതിലൂടെ ബോധ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇളവ് നൽകപ്പെട്ട ആളുകൾ പാലിച്ചിരിക്കേണ്ട ചില നിയമങ്ങൾ എന്തൊക്കെയാണെന്നും ആണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ദർസിലൂടെ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. ശരി, ഇങ്ങനെ നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ളവരിൽ ഒന്നാമതായി നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ വിഭാഗമായി നമ്മൾ പറയുന്നത് രോഗികളാണ്. ഇങ്ങനെയുള്ള രോഗികൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം, അനുവാദമുണ്ട്. അതിലുള്ള തെളിവെന്താണ്? നമ്മൾ നേരത്തെ ആയത്ത് പറഞ്ഞു, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ നിന്ന് രോഗിയോ യാത്രക്കാരോ ആയവരുണ്ടെങ്കിൽ പകരം മറ്റൊരു ദിവസത്തിൽ നോമ്പ് നോറ്റുകൂട്ടേണ്ടതാണ്. ഇങ്ങനെ രോഗികൾക്ക് നോമ്പ് ഒഴിവാക്കാം എന്നുള്ളതിൽ അനുവാദമുണ്ട് എന്നുള്ളത് പണ്ഡിതന്മാർ ഏകോപിച്ചൊരു കാര്യവുമാണ്, ഇജ്മാ ഉള്ള ഒരു കാര്യമാണ്. ഇബ്നു ഖുദാമ റഹിമഹുള്ള അദ്ദേഹം ഇജ്മാ ഉണ്ട്, പണ്ഡിതന്മാർക്ക് ഇടയിൽ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അജ്മഅ അഹ്ലുൽ ഇൽമി അലാ ഇബാഹത്തിൽ ഫിത്രി ലിൽ മരീദി ഫിൽ ജുംല. രോഗിക്ക് നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട് എന്നുള്ളതിൽ ഉലമാക്കൾ ഇജ്മാഇലായിട്ടുണ്ട്. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രോഗികൾ എന്നും യാത്രക്കാരെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇന്ന് പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള രോഗമെന്ന് എങ്ങനെയുള്ള രോഗമെന്നോ അല്ലെങ്കിൽ എങ്ങനെയുള്ള യാത്രയെന്നൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയം അലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിരുപാധികം ഏത് രോഗമാണെങ്കിലും അത് ചെറുതോ വലുതോ പ്രയാസമുണ്ടോ ഇല്ലേ എന്നൊന്നും പരിഗണിക്കാതെ നിരുപാധികമുള്ള രോഗം വന്നു കഴിഞ്ഞ് നിരുപാധികം രോഗം കാരണത്താൽ അവന് നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുണ്ടോ, അതോ രോഗിയുടെ ചില അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് മാത്രമാണോ ഇളവുകൾ നൽകപ്പെടുന്നത്, ഈ വിഷയം ഇളമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി രോഗം എന്നുള്ളത് അവർ രണ്ട് ഇനങ്ങളായി തരംതിരിച്ചു. അവ രോഗം രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അടിസ്ഥാനപരമായി രോഗികൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള എതിരുണ്ട്, ഇളവുണ്ട് എന്ന് നമ്മൾ ആയത്തിലൂടെ മനസ്സിലാക്കി. ശരി, രോഗത്തിൻ്റെ ഒന്നാമത്തെ ഇനം മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗങ്ങൾ. ഇങ്ങനെ മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗങ്ങൾക്ക് മൂന്ന് അവസ്ഥകളുണ്ട്. ഒന്ന്, അല്ല യശുഖ അലൈഹി സൗം വല യദുറു. നോമ്പ് നോക്കുക എന്നതിലൂടെ ഒരു പ്രയാസമൊന്നും ഉണ്ടാവാത്ത, അല്ലെങ്കിൽ ശരീരത്തിന് വല്ല ഉപദ്രവങ്ങളൊന്നും ബാധിക്കാത്ത നോമ്പ് എടുക്കുന്ന കാരണത്താൽ വർദ്ധിക്കുകയൊന്നും ചെയ്യാത്ത, ശരീര യാതൊരു രൂപത്തിലും സ്വാധീനിക്കാത്ത തരത്തിലുള്ള രോഗം. ഉദാഹരണത്തിന് ചെറിയ രൂപത്തിലുള്ള വേദനയോ ശരീരത്തിൽ എവിടെയെങ്കിലും അനുഭവപ്പെടുന്ന ചെറിയ വേദന, ഏതെങ്കിലും ഒരു അവയവത്തിന് അനുഭവപ്പെടുന്ന വേദനയോ അല്ലെങ്കിൽ ജലദോഷമോ അങ്ങനെയുള്ള ചെറിയ പനിയോ അതെന്തെങ്കിലും ഉണ്ടായാൽ വലുതായി ഒന്നും സ്വാധീനിക്കാത്ത തരത്തിലുള്ള ചെറിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ ഇതാണ് ഒന്നാമത്തെ അവസ്ഥ. പണ്ഡിതന്മാർ പറയുന്നു ഫയജി വാലേഹിസവും, ഇങ്ങനെയുള്ള രോഗങ്ങൾ ബാധിച്ചവരുടെ മേൽ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. ലിയാന്നഹു ലൈസ ലഹു ഉദ്റുൻ യുബീഹു ലഹുൽ ഫിത്ർ, കാരണം നോമ്പ് ഒഴിവാക്കാനുള്ള ഒരു പ്രത്യേക ഉദ്റൊന്നും അവനില്ല, ഒരു പ്രയാസമൊന്നുമില്ല. ചെറിയ രൂപത്തിലുള്ള രോഗം ബാധിച്ചു എന്ന് മാത്രം, അത് ശരീരത്തിനൊരു പ്രയാസവും വരുത്തുന്നില്ല എങ്കിൽ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. അതാണ് അസല്, അത്രക്കാർക്ക് നോമ്പ് ഒഴിവാക്കാൻ അളവില്ല. അതാണ് പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗം അലമാക്കളും പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അവസ്ഥ അയഷു കാലൈഹി സൗമു വല യദുറു, നോമ്പ് നോക്കുക എന്നതിലൂടെ അവന് ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവന് ശരീരത്തിനോ മറ്റു യാതൊരു തരത്തിൽ ഉപദ്രവവും ആ നോമ്പ് ഉണ്ടാക്കുന്നില്ല. അത്തരത്തിലുള്ള രോഗങ്ങൾ എങ്കിൽ ആ നോമ്പ് എടുക്കുന്നതിലൂടെ ശരീരത്തിന് ഒരു തരത്തിലുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള രോഗങ്ങൾ അഥവാ അല്പം പ്രയാസപ്പെട്ടുകൊണ്ടെങ്കിലും നോമ്പെടുക്കാൻ സാധിക്കും, പക്ഷേ ആ നോമ്പ് കൊണ്ട് അവന് യാതൊരു തരത്തിലുള്ള ശാരീരിക ഉപദ്രവങ്ങളോ പ്രയാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ നോമ്പെടുക്കുന്നതിൽ ചില പ്രയാസങ്ങളും ആ രോഗം കാരണത്താൽ ഉണ്ട്. ഉദാഹരണത്തിന് ചെറിയ രൂപത്തിലുള്ള പനിയൊക്കെ ബാധിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ള ചില അസ്വസ്ഥതകളൊക്കെ വന്നാൽ ആ രൂപത്തിലുള്ള അസുഖങ്ങൾ, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ചെറിയ രൂപത്തിലുള്ള പ്രയാസത്തോടു കൂടി മാത്രമേ നോമ്പ് നോക്കാൻ കഴിയുള്ളൂ. എന്നാൽ നോമ്പ് അനുഷ്ഠിച്ചു എന്നതിൻ്റെ പേരിൽ ശരീരത്തിന് വലിയ രൂപത്തിലൊന്നും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാവില്ല. എന്നാൽ നോമ്പ് എടുക്കുന്നതിൽ അല്പം ചില പ്രയാസങ്ങൾ ഉണ്ട് താനും. എന്നാൽ നോമ്പെടുത്തു എന്നതിൻ്റെ പേരിൽ ആ രോഗം വർദ്ധിക്കുകയോ ശാരീരിക അവസ്ഥ മോശമാവുകയോ ഒന്നും ചെയ്യുകയില്ല, എന്നാൽ ചെറിയ പ്രയാസവും ഉണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പണ്ഡിതന്മാർ പറയുന്നു അവൻ നോമ്പ് മുറിക്കുകയാണ് വേണ്ടത്, അവൻ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം മക്രൂഹാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയ ഇളവാണത്. അതുപോലെ തന്നെ ആ ഇളവ് സ്വീകരിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിലൂടെ വരുന്നത്. അതുപോലെ തന്നെ ആവശ്യമില്ലാതെ സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയും അല്ലാഹു റസൂലുള്ളാഹി സ്വസം പറഞ്ഞു ഇന്നല്ലാഹു യുഹിബ്ബു അൻ തുഖത റൂഹസുഹു കമാ യക്റഹു അൻ തുഖത മഅസിയതു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇളവുകൾ സ്വീകരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. ഏതുപോലെ കമാ യക്റഹു അൻ തുഖത മഅസിയതുഹു, അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ, അവൻ ഹറാമാക്കിയ തിന്മകൾ പ്രവർത്തിക്കുന്നത് അവൻ വെറുക്കുന്നത് പോലെ അവൻ നൽകിയ ഇളവുകൾ സ്വീകരിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള രോഗികൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇളവ് സ്വീകരിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യേണ്ടത്. ശരി, ഇനിയൊരു മൂന്നാമത്തെ രോഗത്തിന്റെ അവസ്ഥ ലാ യഖ്ദിർ അലാ സൗമി ബിഹാലിൻ, ഒരു നിലക്കും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തൊരവസ്ഥ. അത്തരത്തിലുള്ള രോഗം നോമ്പെടുക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസവും ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള രോഗമാണ്. ഉദാഹരണത്തിന് ശക്തമായ പനി, അതുപോലെയുള്ള മറ്റു പ്രയാസപ്പെടുത്തുന്ന ഒരു നിലക്കും നോമ്പ് നോൽക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ക്ഷീണം വരുത്തുന്ന രീതിയിലുള്ള ചില രോഗങ്ങൾ. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു ഇത്തരം അവസ്ഥയിൽ ലായജൂദുല ഹുസ്സവും, അവന് നോമ്പ് നോൽക്കുക എന്നുള്ളത് നോമ്പ് അനുഷ്ഠിക്കൽ അനുവദനീയമല്ല. യജിബു അലൈഹിൽ ഫിത്ർ, നോമ്പ് മുറിക്കലാണ്, നോമ്പ് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. കാരണം നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ആ കടുത്ത പ്രയാസമുണ്ടാകുന്ന അവസ്ഥയിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ ശരീരത്തിന് അവൻ പ്രയാസം വർദ്ധിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്, നിങ്ങൾ നിങ്ങൾ സ്വന്തത്തെ നശിപ്പിക്കരുത്, കൊല്ലരുത്. അള്ളാഹു നിങ്ങളോടേറെ റഹ്മത്തുള്ളവനാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തുൽകൂ ബി ഐദീകും ഇലാ തഹ്ലുകത്തി, നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് ഇടരുത്. ഇത്തരത്തിൽ സ്വന്തം ശരീരത്തിനെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള രോഗങ്ങളാണെങ്കിൽ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമാണ്, നോമ്പ് അനുഷ്ഠിക്കൽ പാടില്ല. അതുപോലെ തന്നെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതായി കാണാം, ഫൈന്ന ലിനഫ്സിക അലൈക ഹഖ, നിന്റെ നഫ്സിനോട് നിനക്ക് ചില കടമകളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റുഖ്സ ഉണ്ടായിട്ടും നോമ്പ് ഒഴിവാക്കുക എന്നുള്ള അള്ളാഹുവിന്റെ റുഖ്സ ഉണ്ടായിട്ടും ശരീരത്തെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത്, അത് പ്രയാസപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ശരീരത്തോടുള്ള ഹക്ക്. അങ്ങനെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലാ ദററ വല ദിറാർ, സ്വയം ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യരുത്, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യരുത്. അല്ലാഹു ആലം. അപ്പോൾ ഇതാണ് രോഗത്തിന്റെ മൂന്ന് അവസ്ഥ, മാറുമെന്ന് പ്രതീക്ഷയുള്ള രോഗത്തിന്റെ മൂന്ന് അവസ്ഥകളാണിത്. ശരി, ഇനി രണ്ടാമത് പറഞ്ഞ അവസ്ഥയും മൂന്നാമത്തെ അവസ്ഥയിലുമുള്ള രോഗികൾ, അവർ പ്രയാസത്തോടെ നോമ്പെടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെ അവർ നോമ്പെടുത്താൽ അത് സ്വീകരിക്കപ്പെടുമോ? ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവൻ നോമ്പനുഷ്ഠിച്ചാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടും. എന്നാൽ രണ്ടാമത്തെ അവസ്ഥയാണെങ്കിൽ അവന് ഒരു കറാഹത്താണ് അതിലൂടെ അവൻ ചെയ്യുന്നത്. എന്നാൽ മൂന്നാമത്തെ അവസ്ഥയാണെങ്കിൽ അവനൊരു തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്, അതിലൂടെ അവൻ ശിക്ഷിക്കപ്പെടുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നോമ്പ് സഹിയാവും, പക്ഷെ ഹറാമായ കാര്യമാണ് അവൻ ചെയ്യുന്നത്. നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് ശരീരത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് മൂന്നാമത്തെ അവസ്ഥ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള അവസ്ഥയിൽ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ നോമ്പ് അനുഷ്ഠിച്ച് പ്രയാസത്തോടെ നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ അത് അവനിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നതാണ്. അല്ലാഹു ആലം. ശരി, ഇങ്ങനെ നോമ്പ് ഒഴിവാക്കിയ രോഗികൾ അതിന് പകരം മറ്റു ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് നോറ്റു വീട്ടേണ്ടതാണ്. ശരി, ഇനി രോഗത്തിൻ്റെ രണ്ടാമത്തെ ഇനം, ഒന്നാമത്തെ ഇനത്തിലുള്ള മൂന്നവസ്ഥകളാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു ഇനം എന്നുള്ളത് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗങ്ങൾ. ഇവിടെ മാറുമെന്ന് പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ശിഫ തരുന്നവൻ റബ്ബാണ്. പക്ഷേ എന്നാലും ചില രോഗങ്ങളെപ്പറ്റി വിശ്വസ്തരായ ഡോക്ടർമാർ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ചില മാരകങ്ങളായ രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള മാരകമായ കടുത്ത രോഗങ്ങൾ ചില സമയം ഒരു പക്ഷേ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത അവസ്ഥ വരെ വന്നേക്കാം. അങ്ങനെ ഡോക്ടർമാർ പറയുന്ന അവസ്ഥ ഉള്ള ചില രോഗങ്ങളുണ്ട്. അങ്ങനെ കണക്കാക്കുന്ന ചില രോഗങ്ങൾ, മാറുമെന്ന് പ്രതീക്ഷയില്ല എന്ന് കണക്കാക്കുന്ന ചില രോഗങ്ങൾ, അത്തരത്തിലുള്ള രോഗികൾ അവരുടെ ഹുക്കും എന്താണ്? അവരുടെ ഹുക്കും പ്രായാധിക്യം കാരണത്താൽ നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാത്ത വൃദ്ധന്മാരുടെ അവരുടെ ഹുക്കുമാണ് ഈ ഇത്തരത്തിൽ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികളുടെ ഹുക്കും. അഥവാ ഇവ രണ്ടും ഒരേ ഹുക്കുമാണ്. എന്താണത്? അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കേണ്ടതില്ല, കാരണം അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കാൻ എന്നുള്ളൊരവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. മാരകമായ പ്രയാസം അനുഭവിക്കുന്ന രോഗി, അയാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയില്ല, ഇനി മാറുമെന്ന് പ്രതീക്ഷയുമില്ല. അതുപോലെ തന്നെ പ്രായാധിക്യം വന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാഉണ്ട്. ശരി, ഇത്തരത്തിൽ നോമ്പ് ഒഴിവാക്കിയ ആളുകൾ, ഇങ്ങനെ പ്രായാധിക്യം കാരണത്താലോ അല്ലെങ്കിൽ മാരകമായ രോഗമനുഭവ കാരണത്താലോ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഖളാഇനും സാധ്യതയില്ല, മാറുമെന്ന് പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഖളാഇന് ഇനി ഒരു സാധ്യതയില്ല. ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് നഷ്ടപ്പെട്ട ഓരോ ദിവസത്തെയും നോമ്പിന് പകരമായി ഓരോ ദരിദ്രർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുകയാണ് വേണ്ടത്, ഫിദിയ നൽകുകയാണ് വേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞത് വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ ത്വആമു മിസ്കീൻ, അഥവാ നോമ്പിന് സാധിക്കുന്നവരുടെ മേൽ ഫിദിയ നിർബന്ധമാണ്. ത്വആമു മിസ്കീൻ, ഒരു മിസ്കീനുള്ള ഭക്ഷണമായി ഫിദിയ നൽകൽ നിർബന്ധമാണ്. അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് നോമ്പിന് സാധ്യമായിട്ടും നോമ്പ് നോമ്പ് നോൽക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ നിർബന്ധമാണ്. ഈ ഒരു ആയത്തിന്റെ തഫ്സീറിൽ, വിശദീകരണത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ രണ്ട് നിലക്ക് വ്യാഖ്യാനിക്കപ്പെട്ടതായി കാണാം. അഥവാ ഈ ആയത്ത് മൊത്തത്തിൽ മൻസൂഖാണെന്നും അല്ല എന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. അഥവാ ഇങ്ങനെയാണ് നോമ്പ് ശറാക്കപ്പെട്ട ആദ്യ കാലത്തുണ്ടായിരുന്ന നിയമം, അഥവാ നോമ്പിന് നോമ്പ് ശറാക്കപ്പെട്ട ആദ്യ കാലത്തുണ്ടായിരുന്ന നിയമം എന്നുള്ളത് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ളവരാണെങ്കിലും അവരത് നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഫിദിയ നൽകാൻ നിർബന്ധമാണ്. അഥവാ അവർ മുഹയ്യറായിരുന്നു, അഥവാ രണ്ടിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ഒന്നുകിൽ നോമ്പ് അനുഷ്ഠിക്കാം അല്ലെങ്കിൽ ഫിദിയ കൊടുക്കാം, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. ഒന്നുകിൽ നോമ്പ് നോൽക്കുക, ഇനി നോമ്പ് നോക്കുന്നില്ല എങ്കിൽ കഴിവുണ്ടായിട്ടും നോമ്പ് ഉപേക്ഷിക്കൽ അനുവാദമുണ്ട്. ആ കാലത്ത് അനുവാദമുണ്ടായിരുന്നു, കഴിവുണ്ടായിട്ടും റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കൽ അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വാലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ, ഫിദിയ നിർബന്ധമാണ് എന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ പിന്നീട് ഏതാണ്ട് ഒരു വർഷത്തോളം കഴിഞ്ഞ് പിന്നീട് അടുത്ത ആയത്തിലൂടെ ഈ ഒരു ആയത്തിൽ പറഞ്ഞ ഈ ഒരു നിയമം ഇവിടെ ദുർബലമാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ അടുത്ത ആയത്ത് എന്താണ്, ഷഹ്റു റമദാൻ അല്ലദീ എന്ന് തുടങ്ങുന്ന ആയത്ത്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിയസും, ആ മാസത്തിൽ ഹാജറുള്ള അഥവാ നാട്ടിലുള്ള ആരോഗ്യാവസ്ഥയിലുള്ള ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നോക്കൽ നിർബന്ധമാണ് എന്ന് അതിലൂടെ നിയമമാക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിലൂടെ ആ ഒരു തഹീർ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു നിയമം ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. നോമ്പ് നോക്ക് കഴിവുണ്ടായിട്ടും കഴിവുണ്ടായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമായി തീർന്നു. ഇതും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു റഹ്മത്തിന്റെ ഭാഗമാണ്. കാരണം അന്ന് സഹാബാക്കൾ അവർ ആദ്യ സമയത്ത് ഇത്തരത്തിലുള്ള നോമ്പുകളൊന്നും ശീലിച്ചിട്ടില്ലായിരുന്നു. നവജാഹിലിയത്തിലുള്ള സമയത്തൊന്നും ഇത്തരത്തിൽ നോമ്പ് ശീലിച്ചിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ നോമ്പ് നിർബന്ധമാക്കി കഴിഞ്ഞാൽ, ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം നോമ്പ് നിർബന്ധമാക്കി കഴിഞ്ഞാൽ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ പടിപടിയായി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു നിയമം, ഈ ഒരു നോമ്പ് എന്നുള്ള നിയമമാക്കുകയാണ് ചെയ്തത്. ആദ്യം അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തു, കഴിയുന്ന താല്പര്യമുള്ളവർ നോമ്പെടുക്കുക അല്ലെങ്കിൽ ഫിദിയ കൊടുക്കുക. പിന്നീട് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത നിയമം ഉണ്ടാക്കുകയാണ്. പറ്റില്ല, അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ അല്ല, നിർബന്ധമായും ആ മാസത്തിൽ ഹാജറുള്ളവൻ നോമ്പ് അനുഷ്ഠിച്ചേ മതിയാവുകയുള്ളൂ എന്ന് ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. അതോടുകൂടി ആ ഒരു തഹീർ എന്നുള്ളത് ദുർബലമാക്കപ്പെട്ടു, ആ നിയമം ദുർബലമാക്കപ്പെട്ടു. എന്നാൽ എന്ത് മാത്രമേ ഇവിടെ ദുർബലമാക്കപ്പെട്ട നിയമമായിട്ടുള്ളൂ, അഥവാ ഇങ്ങനെ കഴിവുണ്ടായിട്ടും നോമ്പ് ഒഴിവാക്കാൻ ഉള്ള ഒരു ഓപ്ഷനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ, ആ ഒരു നിയമമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ ദുർബലമാക്കിയത്. എന്നാൽ ഫിദി അവിടെ ദുർബലമാക്കപ്പെടാതെ തന്നെ അവശേഷിക്കുകയാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലൈസത് മൻസൂഖ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അഥവാ ഈ ആയത്ത് മൻസൂഖ അല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ള നസ്ഖിനെ അല്ല ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിഷേധിക്കുന്നത്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംശയമില്ല. കഴിവുള്ളവൻ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കാൻ നിർബന്ധമാണെന്ന വിഷയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംശയമില്ല. പക്ഷേ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ലൈസത് മൻസൂഖ, നസ്ഖ് ചെയ്യപ്പെട്ടതല്ല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിദിയയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അഥവാ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ളവൻ നിർബന്ധമായി നോമ്പ് അനുഷ്ഠിക്കണം റമദാൻ മാസത്തിൽ. അത് ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ആയത്തിലൂടെ വ്യക്തമാണ്. എന്നാൽ കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആയത്തിൽ പറഞ്ഞ നിയമം ബാക്കിയാണ്. നോമ്പ് കഴിവില്ലാതെ, നോമ്പ് നോക്കാൻ കഴിവില്ലാതെ അത് ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പിന് പകരമായി അള്ളാഹു സുബ്ഹാന തആലയുടെ ആയത്തിൽ നിശ്ചയിച്ചതെന്താണ്? വാലല്ലദീന യുതീഖൂനഹു ഫിദിയ, നോമ്പിന് കഴിവുണ്ടായിട്ടും അത് ഒഴിവാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഫിദിയ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നോമ്പിന് കഴിവില്ലാതെ നോമ്പ് ഒഴിവാക്കുന്നവനും ഫിദിയാണ് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അള്ളാഹു സുബ്ഹാന തആല ഈ ആയത്തിലൂടെ പറയാം. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഷ്ഷൈഖുൽ കബീർ വൽമർഅത്തുൽ കബീറ ലാ യസ്തതിആനി അൻ യസൂമ, വയസ്സായ ആണും പെണ്ണും നോമ്പ് അനുഷ്ഠിക്കാൻ അവർ രണ്ടുപേർക്കും സാധിക്കുന്നില്ല. എങ്കിൽ അവർ ചെയ്യേണ്ട എന്താണ്? ഫയുത്ഇമാനി മകാനകുല്ലി യൗമിൻ മിസ്കീന, അവർ ഓരോ ദിവസത്തിനും പകരമായി ഓരോ മിസ്കീനിന് ഒരു നേരത്തെ ഭക്ഷണം നൽകേണ്ടതാണ്. ഇത് ഇമാം ബുഖാരി സ്വഹീഹിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൽ ഫിദിയ നോമ്പിന് പകരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ആയത്തിലൂടെ നിയമമാക്കിയിട്ടുള്ളത്. അതിവിടെ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്നത്. ഇമാം ബുഖാരി റഹിമഹുള്ള പറയാണ്, വഅന്ന ശൈഖുൽ കബീർ, വയസ്സായ ഒരാൾ, إذا لم يطق الصيام نومبد كان صادقين للانجل فقد أطعم أنس بن مالك بعدما كبر. أنس بن مالك رضي الله عنه رأي عند النبول نومبد نشتكان كريات أوستيائي بول عامنا وعامين وفا مرنتين مركين عند عمر عند ورشة ممب عند جيري توند أطعم كل يوم مسكينا خبزا ولحما وأفطر عند جيري توند ഓരോ ദിവസത്തിന് പകരമായി ഖുബ്സും ലഹ്മും റൊട്ടിയും ഇറച്ചിയും ഭക്ഷണമായി ഫിദിയ നൽകിയിട്ടുണ്ട്, നോമ്പ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. സഹാബികളിൽ പലരും ഇങ്ങനെ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് പറഞ്ഞ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഖൈസ് ബിനു സായിബ് റളിയല്ലാഹു അൻഹു ഇവരിൽ നിന്നൊക്കെ ഈ ഒരു ഇത്തരത്തിലുള്ള അമൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ പ്രായം ചെന്ന് നോമനുഷ്ഠിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായ സമയത്ത് അവരിങ്ങനെ ഫിദിയ നൽകിയതായി ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അഭിപ്രായമാണ് ഫിദിയ നൽകണം എന്നുള്ളതാണ് ജുംഹൂർ ഉലമാക്കളിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. ഇങ്ങനെ നോമനുഷ്ഠിക്കാൻ സാധിക്കാത്ത ഖബാഇന് പോലും സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫിദിയ നൽകുക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത്. ഇതാണ് ജുംഹൂറിൻ്റെ അഭിപ്രായം. ഇമാം അബു ഹനീഫ, ഇമാം ഷാഫിഇ, ഇമാം അഹ്മദ് റഹിമഹുമുല്ലാ ഇവരൊക്കെ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ മുൻഗാമികളിൽ സഹാബികളിൽ അനസ് ഇബ്നു മാലിക്, ഇബ്നു അബ്ബാസ്, ഖൈസ് ഇബ്നു സായിബ്, അബു ഹുറൈറ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഇവരുടെയൊക്കെ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ താബിഈങ്ങളിൽ പലരും ഇക്രിമ, സഈദ് ഇബ്നു മുസയ്യബ്, അതാ, ഖതാദ, സഈദ് ഇബ്നു ജുബൈർ എന്നിങ്ങനെ തുടങ്ങി മറ്റു പല ഉലമാക്കളും ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഫിദിയ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഈ ഒരു അഭിപ്രായമാണ് ശരി എന്നതാണ് ഇമാം നവവി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം, ഇബ്നു കസീർ റഹിമഹുമുള്ള ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ആധുനിക ലോകത്ത് സലഫി ഉലമാക്കളായ കിബാറുൽ ഉലമയിൽപ്പെട്ട ഷെയ്ഖ് അൽബാനി, അല്ലമ നാസിറുദ്ദീൻ അൽബാനി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് മുഖ്ബിൽ അൽവാദിഇ റഹിമഹുമുള്ള ഇവരൊക്കെ ഈ ഒരു ഫിദിയ നൽകണം എന്നുള്ള നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് ശരിയായി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ രണ്ടാമതൊരു അഭിപ്രായം, അഥവാ ഫിദിയ നിർബന്ധമില്ല, അത്തരക്കാർ ഫിദിയ അവർക്ക് നോമ്പ് ഒഴിവാക്കാം, ഖളാ വീട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി അവരുടെ മേൽ ഫിദിയ നിർബന്ധമാകുന്നില്ല എന്ന് ഒരഭിപ്രായം കൂടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇസ്ലാമികളിൽ ഇമാം മാലിക്, അയ്മത്തുകളിൽ ഇമാം മാലിക്, ഇമാം സൗരി, അബൂ സൗർ എന്നീ പണ്ഡിത ഇമാമുകളൊക്കെ അഭിപ്രായപ്പെട്ടത് അതാണ്. അതുപോലെ തന്നെ താബിഈങ്ങളിൽ പലരും ചില ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെ തന്നെയാണ്, ഫിദിയ നിർബന്ധമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫുഖഹാക്കളിൽ ഇബ്നുൽ മുന്ദിർ, ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു ഹസ്ബ് റഹിമഹുമുള്ള ഇവരൊക്കെ തർജീഹ് ചെയ്തിട്ടുള്ളതും ഫിദിയ നിർബന്ധമില്ല എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഈ ഒരു ആയത്ത് വാലല്ലദീന യുതീഖൂനഹു ഫിദ്യതൻ തഅാമു മിസ്കീൻ എന്നുള്ളത് പൂർണ്ണമായും മൻസൂഖാണ്, അതിലെന്നുള്ള നിയമം പൂർണ്ണമായും മൻസൂഖാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിനുള്ള തെളിവായി കാരണം പറയുന്നത്. അപ്പം അതിലൂടെ ഫിദിയയും ഫിദിയ എന്നുള്ള നിയമവും അതിലൂടെ ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില കാരണങ്ങളൊക്കെയാണ് അവർ ഈ ഒരു അഭിപ്രായത്തിന് തെളിവായി പറയുന്നത്. എന്നാൽ അല്ലാഹു ആലം, ഈ ഒരു അഭിപ്രായം ശരിയല്ല. ശരിയായിട്ടുള്ളത് നമ്മൾ നേരത്തെ ഒന്നാമത് പറഞ്ഞ ഫിദിയ നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്, അല്ലാഹു ആലം. കാരണം അത് ഹദീസിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ആയത്ത് പൂർണ്ണമായും മൻസൂഖ് അല്ല. അതിലെ ചില നിയമങ്ങൾ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു തഹീർ എന്നുള്ള ഓപ്ഷൻ, അഥവാ നോമ്പ് കഴിവുണ്ടായിട്ടും നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ അല്ലാഹു സുബ്ഹാന തആല ആ ഒരു നിയമം ദുർബലമാക്കിയിരിക്കുന്നു. എന്നാൽ ഫിദിയ എന്നുള്ളത് രോഗികൾക്കും അതുപോലെ തന്നെ പ്രായാധിക്യം കാരണത്താൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്ത മാറാ രോഗം ബാധിച്ച ആളുകൾക്കൊക്കെ ഈ ഒരു ഫിദിയ എന്നുള്ള നിയമം ഇവിടെ ബാക്കിയാണ് എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ഒരു പല അവസ്ഥകളെ സംബന്ധിച്ച് പറയുന്ന ഒരു സുദീർഘമായ ഒരു ഹദീസിന്റെ ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്, ആദ്യം ആഷൂറ നോമ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, സുമ്മ ഇന്നല്ലാഹ അസ്സ വജല്ല ഫറദ അലൈഹി സിയാം, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി എന്നുള്ള ആയത്ത് അവതരിപ്പിച്ചു. അവതരിപ്പിച്ചു ഇലഹാദിഹിലായ ഏതുവരെ എന്നുള്ള ആയത്ത് വരെ അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫകാന മൻഷാ അസാമ വമൻഷാ അതഅമ മിസ്കീനൻ ഫാജിദ അദാലിക അൻഹു, ഉദ്ദേശിക്കുന്നവൻ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നവൻ നോമ്പ് നോക്കും, ഇനി നോമ്പ് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നവൻ പകരം മിസ്കീനിന് ഭക്ഷണം നൽകും, അതവന് നോമ്പിന് പകരമായി മതിയാകുന്നതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാം, ഇങ്ങനെയായിരുന്നു ആദ്യ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. എന്നിട്ട് സഹാബി പറയാണ്, സുമ്മ ഇന്നല്ലാഹ അസ്സ വജല്ല അൻസല ആയത്തൽ ഉഖ്ര, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല വേറൊരു ആയത്ത് അവതരിപ്പിച്ചു. ഏതാണ്? അത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിയസുംഹു എന്ന് പറയുന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഅസ്ബതല്ലാഹു സിയാമഹു അലൽ മുഖീമി സഹീഹ്, ആ റമദാൻ മാസത്തിലെ നോമ്പ് ആരോഗ്യമുള്ള യാത്രക്കാരല്ല നാട്ടിലുള്ള ഓരോരുത്തരുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വതആല റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. വറഖസ ഫീഹി ലിൽമരീദി വൽ മുസാഫിർ, കാരണം ആയത്തിന്റെ അവസാനത്തിൽ ഫമൻ കാന മിൻകും മരീദൻ എന്നിട്ട് തുടങ്ങുന്നുണ്ട്. രോഗിക്കും യാത്രക്കാരനും അള്ളാഹു സുബ്ഹാനഹു വതആല അളവ് നൽകി. എന്നാൽ രോഗമില്ലാത്തവന്, യാത്രയില്ലാത്ത നാട്ടിലുള്ളവന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി. ശേഷം സഹാബി പറയാണ്, വസബത അൽ ഇത്ആമു ലിൽ കബീരി അല്ലദീ ലാ യസ്തതീഉ സിയാം, നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാത്ത പ്രായം ചെന്ന ആളുകൾക്ക് ഇത്ആം ഭക്ഷണം നൽകുക എന്നുള്ളത് സ്ഥിരപ്പെട്ടു. അതവിടെ ബാക്കിയാണ്. ഇതാണ് ഹദീസ്, സ്വഹീഹായ ഹദീസാണിത്. ഇപ്പൊ നോക്കൂ, ഇവിടെ വ്യക്തമായി നസ്ഖിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ആയത്തിലെ ചില ഭാഗങ്ങൾ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശരി തന്നെയാണ്. ചില നിയമങ്ങൾ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇത്ആം ഫിദിയ എന്നുള്ളത് മൻസൂഖായിട്ടില്ല. അത് നോമ്പ് നോക്കാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം, പ്രായം ചെന്നവർക്കും അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാത്ത സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്ആം സ്ഥിരപ്പെട്ടൊരു ഫിദിയ എന്നുള്ളത് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഈ ഹദീസിൽ വ്യക്തമാകുന്നത്. അപ്പൊ ഈ ഒരു ഹദീസ് പ്രകാരം ഈ ഒരു അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. ഫിദിയ വേണ്ട എന്നുള്ള അഭിപ്രായം ശരിയല്ല. ഫിദിയ നിർബന്ധമാണ് പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ മാറാ രോഗം ബാധിച്ച് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്കും ഫിദിയ നിർബന്ധമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. വല്ലാഹു അഅലം. ശരി, അപ്പൊ ഇതാണ് രോഗത്തിന്റെ രണ്ടാവസ്ഥയും അതുമായി ബന്ധപ്പെട്ട നോമ്പിന്റെ ചില നിയമങ്ങളും. ശരി, ഇനി ഒരാൾക്ക് രോഗമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അയാൾ നോമ്പെടുത്തു. പിറ്റേന്ന് പകലിൽ അയാൾക്ക് രോഗം ആരംഭിച്ചു അല്ലെങ്കിൽ രോഗം ബാധിച്ചു, അയാൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പ് അയാൾക്ക് പ്രയാസമുണ്ടാക്കുമെങ്കിൽ, ശരീരത്തിന് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലാണ് നോമ്പ് എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. അയാൾക്ക് പിന്നീട് അത് നോമ്പ് പകരം നോറ്റ് വീട്ടേണ്ടതാണ്. എന്നാൽ അയാൾക്ക് പ്രയാസമൊന്നുമില്ല, ചെറിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ്, അത്ര ശരീരത്തിന് പ്രയാസ ഉപദ്രവമൊന്നും ഇല്ല എങ്കിൽ നോമ്പ് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം. ശരി, അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, ചില ആളുകൾക്ക് രോഗമൊന്നും ഉണ്ടാവുകയില്ല, എന്നാൽ വിശ്വസ്തരായ ചില ഡോക്ടർമാർ മുസ്ലിം ഡോക്ടർമാർ അവരോട് പറയുകയാണ്, നിങ്ങൾ നോമ്പെടുത്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസ്തരായ മുസ്ലിം ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോമ്പ് മുറിക്കാമോ? ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. കാരണം നോമ്പെടുത്തു കഴിഞ്ഞാൽ രോഗം അതിലൂടെ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ എന്ന അവസ്ഥയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാമെന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. അവർ അനുവദിച്ച ഒരു കാര്യമാണ് അവരുണ്ട് എന്നുള്ളത്. അഥവാ നോമ്പെടുത്താൽ അത് രോഗം വർദ്ധിപ്പിക്കാൻ കാരണമാകും എങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുള്ളത് പോലെ തന്നെയാണ് നോമ്പെടുക്കുന്ന ഒരു കാരണത്താൽ രോഗം വന്നേക്കാം എന്നുള്ള ഒരു കാരണത്താൽ അല്ലെങ്കിൽ ആ ഒരു സാധ്യതയാൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ് എന്ന് പറയാൻ കാരണം. അയാളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പിന്നീട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ ഒഴിവായാൽ മറ്റൊരു ദിവസം നോറ്റ് വീട്ടേണ്ടതുമാണ്. അല്ലാഹു ആലം. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് റമദാനിന് മുമ്പേ അല്ലെങ്കിൽ ചില രോഗികളോട് ഡോക്ടർമാർ പറയുകയാണ് നോമ്പെടുത്തു എന്നത് കാരണത്താൽ രോഗം കൂടണമെന്നില്ല, എന്നാൽ നോമ്പെടുക്കുന്നതിലൂടെ രോഗം കൂടണമെന്നില്ല, എന്നാൽ നോമ്പെടുക്കുന്നതിലൂടെ ഒരുപക്ഷെ രോഗം ഭേദമാകാൻ കാലതാമസമെടുത്തേക്കാം എന്ന് വിശ്വസ്തരായ ഡോക്ടർമാർ പറയുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. അങ്ങനെ നോമ്പെടുക്കുന്നതിലൂടെ ശിഫ ലഭിക്കാൻ അല്ലെങ്കിൽ ഭേദമാവാൻ ഒരുപാട് കാലം വേണ്ടി വരുമെങ്കിൽ അല്ലെങ്കിൽ ആ നോമ്പെടുക്കുന്നത് കാരണത്താൽ കാലതാമസം ഉണ്ടാകുമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പിന്നീട് മറ്റൊരു ദിവസം നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമാണ്. ശരി, അതുപോലെ തന്നെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കാരണത്താൽ ഒരാൾ നോമ്പ് ഒഴിവാക്കി, പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അയാൾക്ക് അതിൽ നിന്ന് ശിഫ ലഭിക്കുകയാണ്. മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമായിരുന്നെങ്കിലും പിന്നീട് അള്ളാഹുവിൻ്റെ കയ്യിലാണല്ലോ ശിഫ, പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത്ഭുതകരമായ അയാൾക്ക് ശിഫ ലഭിക്കുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മേൽ ഖളാ നിർബന്ധമാണോ? കാരണം നേരത്തെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗ അവസ്ഥയാണെങ്കിൽ ഖളാ ഇന് സാധ്യതയല്ല, സാധ്യം ആവുകയില്ല. അതുകൊണ്ട് തന്നെ ഫിദിയ നിർബന്ധമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ പിന്നീട് അയാളെ സംബന്ധിച്ചിടത്തോളം ശിഫയാവുകയും ചെയ്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഖളാ വീട്ടേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഹംബലി മദ്ഹബിലെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഇമാം ബാഗവി പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതായത് ഫിദിയ നൽകുന്നതിന് മുമ്പാണ് അവന് ഇങ്ങനെ ശിഫ ലഭിച്ചതെങ്കിൽ നോമ്പ് നോക്കാൻ കഴിവുണ്ടായതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഖളാ ചെയ്യൽ നിർബന്ധമാണ്. ഇനി ഫിദിയ നൽകിയതിന് ശേഷമാണ് ശിഫ ലഭിക്കുകയും അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുണ്ടാവുകയും കഴിവ് തിരിച്ചു ലഭിക്കുകയും ചെയ്തതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഫിദിയ നിർബന്ധമില്ല എന്നാണ് ഇമാം ബാഗവി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അഭിപ്രായമാണ് ഹംബലികളിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അല്ലാഹു ആലം, കൂടുതൽ ശരിയായ ഒരു അഭിപ്രായമായി മനസ്സിലാകുന്നത് ഖളാ നിർബന്ധമാണ് എന്നുള്ളതാണ്. കാരണം കഴിവില്ലായ്മ എന്നുള്ളത് ഇവിടെ നഷ്ടപ്പെടുകയാണ്. അവന് കഴിവ് തിരിച്ചു ലഭിച്ചു, അതോടുകൂടി തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ ഹുക്കുമാണ് അല്ലെങ്കിൽ രോഗിയെ പോലെയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഹുക്കുമുണ്ടാവുക. അഥവാ രോഗിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താണ്? ഫൈദത്തു മിൻ അയ്യാമിൻ ഉഹർ, മറ്റുള്ള ദിവസങ്ങൾ നോമ്പ് നോറ്റ് കൂട്ടണമെന്നുള്ളത് രോഗം മാറിയാൽ. അപ്പോൾ ഇവിടെ മാറുമെന്ന് കഴിവുണ്ടാകുമെന്ന് അല്ലെങ്കിൽ മാറുമെന്ന് പ്രതീക്ഷ ഇല്ലാത്ത രോഗമാണെങ്കിലും പിന്നീട് അത് ശിഫ ലഭിക്കുകയാണെങ്കിൽ ഫിദിയെ കൊടുത്താലും ഇല്ലെങ്കിലും നോറ്റ് വീട്ടണം എന്നുള്ളതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. അല്ലാഹു ആലം, പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള വിഷയമാണ്. ഇതാണ് ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബിലെയും പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലെ ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അല്ലാഹു ആലം. ശരി, ഇങ്ങനെ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും അതുപോലെ തന്നെ നോറ്റ് വീട്ടാൻ സാധിക്കാത്തവരുമായവർക്ക് ഫിദിയ നിർബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് ഫിദിയായി നൽകേണ്ടത്? ഇത് ഭക്ഷണം തന്നെ നൽകേണ്ടതുണ്ടോ അതോ അതിന് പകരമായി പണം നൽകാമോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ അഥവാ ഫിദിയ പോലെയുള്ള കഫാറത്ത് പോലെയുള്ള അതുപോലെ തന്നെ സകാത്തുൽ ഫിത്റിന്റെ കാര്യത്തിലൊക്കെ തആം എന്ന് പറഞ്ഞ അവിടെയൊക്കെ ഭക്ഷണം തന്നെ നൽകുകയാണ് ചെയ്യേണ്ടത്. അവിടെ പകരം പണം നൽകാൻ പാടില്ല, അത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വന്ന് പണം ഉണ്ടായിരുന്നു, അങ്ങനെ അവർ പണം നൽകിയതായോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണം നൽകൽ അനുവദനീയമാണെന്ന് അറിയിക്കുന്നതായോ ഒന്നും തന്നെ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്ന് വന്നിടത്ത് ഭക്ഷണം തന്നെ നൽകുകയാണ് വേണ്ടത്. ശരി, അപ്പൊ അത് മിസ്കീന് ഭക്ഷണമായി നൽകണമെന്ന് മനസ്സിലാക്കി. അത് എത്രയാണ് നൽകേണ്ടത്, അതിന്റെ അളവ് എത്രയാണ്? ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും കാണാം. ചിലർ പറഞ്ഞു അത് ഒരു മുദ്ദാണ് നൽകേണ്ടത്, അഥവാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു മുദ്ദ് നൽകുക. മറ്റു ചിലർ പറഞ്ഞു ഒരു സാ എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. എന്നാൽ ഇമാം ഷൗക്കാനി റഹിമഹുള്ള പറഞ്ഞതുപോലെ വലൈസ ഫിൽ മർഫൂഇ മാ യദുല്ലു അല തഖ്ദീർ, നിശ്ചിത അളവ് നൽകണമെന്നറിയിക്കുന്ന ഒന്നും തന്നെ മർഫു ആയ അഥവാ നിസ്സസ്മ വരെ എത്തുന്ന ഹദീസിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു ഹദീസ് ഇല്ല, എണ്ണം പറയുന്ന ഒരു ഹദീസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കഫാറത്തിന്റെ വിഷയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം നൽകുക അഥവാ ഒരു സാധുവിന് ഒരു നേരത്തെ ഒരു മിസ്കീനിന് ഒരു നേരത്തെ ഭക്ഷണമായി എന്താണോ മതിയാകുന്നത് അത് നൽകാവുന്നതാണ്. കാരണം മനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചെയ്തതായി വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് പ്രായമായി നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എന്താണ് ചെയ്തത്, ഖുബ്സും ലഹ്മും ഇറച്ചിയും റൊട്ടിയും നൽകുകയാണ് ചെയ്തത്. അതാവ് ഒരു നേരത്തെ ഭക്ഷണമായ ഒരു സാധുവിന് അത് മതിയാവുന്നതാണ്. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ കൃത്യമായ എണ്ണമൊന്നും ഇല്ലെങ്കിലും ഒരു നേരത്തെ ഒരു സാധുവിന് ഭക്ഷണമായി മതിയാവുന്നതെന്തോ അത് നൽകാവുന്നതാണ്. വല്ലാഹു അഅലം. ശരി, ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദരിദ്രന് ഒരു മിസ്കീന് തന്നെ നൽകിയാൽ മതിയോ, വ്യത്യസ്ത ദിവസങ്ങളിലായി ഒരു മിസ്കീനെ നൽകിയാൽ മതിയോ, അതോ വ്യത്യസ്ത മിസ്കീനുകൾക്ക് നൽകേണ്ടതുണ്ടോ, ഒരാൾക്ക് തന്നെ നൽകിയാൽ മതിയോ അതോ പല ആളുകൾക്കും നൽകാൻ അനുവദനീയമാണോ? ഇത് രണ്ടും അനുവദനീയമാണ്. അഥവാ 30 ദിവസത്തെ നോമ്പിന് പകരമായി 30 മിസ്കീനുമാർക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മിസ്കീന് തന്നെ 30 ദിവസമായും 30 നൽകാവുന്നതാണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യുന്നതും അനുവദനീയമാണ്. അഥവാ ഒരു ദരിദ്രന് 30 ദിവസം എന്നല്ല, 30 ദിവസത്തിന് പകരമായി ഒരു ദരിദ്രനെ മുഴുവനും നൽകാവുന്നതാണ്. അതല്ല 30 മിസ്കീനുമാരെ തെരഞ്ഞെടുത്ത് അവർക്ക് ഓരോരുത്തർക്കും ഒരു നേരത്തെ ഭക്ഷണമായി നൽകാവുന്നതുമാണ്. ഇങ്ങനെ രണ്ട് രീതിയും അനുവദനീയമാണ്. ഇനി അത് ഓരോ ദിവസം തന്നെ നൽകേണ്ടതില്ല, അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മാസത്തിൻ്റെ ആദ്യത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ എപ്പോഴും നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം, അതല്ല വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് മറ്റു സ്ഥലങ്ങളിൽ ഭക്ഷണത്തിന് അവർക്ക് ക്ഷണിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഏത് രൂപത്തിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് സഹോദരങ്ങൾ ഈ ഒരു ദർശനം സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അള്ളാഹ് നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് ഇൻഷാ അള്ളാഹ് തുടർന്ന ദർശനങ്ങളിൽ സംസാരിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് വഹദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം മുബാറക അലാ അബ്ദി വറസൂലി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.